ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. ബ്രസീലിൽ നടക്കുന്ന 17-ാമത് ബ്രിക്സ് ഉച്ചകോടിയുടെ 2-ാം ദിവസമായ ഇന്ന് പരിസ്ഥിതി പ്രവർത്തനങ്ങളോടുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതയും രാജ്യം സ്വീകരിച്ച നടപടികളും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശദമാക്കും. നീതിന്യായ വ്യവസ്ഥയിൽ ജനങ്ങൾ അർപ്പിക്കുന്ന വിശ്വാസവും ആദരവും കാത്തുസൂക്ഷിക്കേണ്ടത് അനിവാര്യമെന്ന് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ. രാജ്യത്ത് ജനസംഖ്യാ കണക്കെടുപ്പിന് മുന്നോടിയായി വ്യക്തിഗത വിവരങ്ങൾ സമർപ്പിക്കുന്നതിന് പ്രത്യേക വെബ് പോർട്ടൽ സജ്ജമാക്കും. എല്ലാവർക്കും താങ്ങാനാവുന്ന ചെലവിൽ മികച്ച ആരോഗ്യ സംരക്ഷണം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ അടുക്കുകയാണെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP Nadda. രാജ്യത്തിന്റെ ജൈവ സമ്പദ് വ്യവസ്ഥ 2030-ഓടെ 300 ബില്യണിലെത്തിക്കുകയാണ് ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. വാർത്തകൾ വിശദമായി. ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ നടക്കുന്ന 17-ാമത് ബ്രിക്സ് ഉച്ചകോടിയുടെ 2-ാം ദിവസമായ ഇന്ന് പരിസ്ഥിതി, COP30, ആഗോള ആരോഗ്യം എന്നിവയെക്കുറിച്ചുള്ള സമ്മേളനം നടക്കും. പരിസ്ഥിതി പ്രവർത്തനങ്ങളോടുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതയും രാജ്യം സ്വീകരിച്ച നടപടികളും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശദീകരിക്കും. തുടർന്ന് പ്രധാനമന്ത്രി ബ്രസീലിയയിലേക്ക് തിരിക്കും. 57 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ബ്രസീലിയ സന്ദർശനത്തിനായി എത്തുന്നത്. ബ്രസീലിയ സന്ദർശനവേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ 4 ധാരണാപത്രങ്ങളിൽ ഒപ്പുവയ്ക്കും. ബ്രസീലിലെ ഇന്ത്യൻ അംബാസഡർ ദിനേശ് ഭാട്ടിയ അറിയിച്ചതാണ് ഇക്കാര്യം. തീവ്രവാദത്തിനെതിരെ ഒരുമിച്ചുള്ള പ്രവർത്തനം, ഇത് സംബന്ധിച്ച രഹസ്യ വിവര കൈമാറ്റം, പുനരുപയോഗ ഊർജ്ജം, കാർഷിക ഗവേഷണം എന്നിവയിലെ സഹകരണം സംബന്ധിച്ചാണ് ഇരു രാജ്യങ്ങളും ധാരണയിൽ എത്തുന്നത്. രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയിൽ ജനങ്ങൾ അർപ്പിക്കുന്ന വിശ്വാസവും ആദരവും കാത്തുസൂക്ഷിക്കേണ്ടത് അനിവാര്യമെന്ന് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ. കൊച്ചിയിലെ നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസിൽ വിദ്യാർത്ഥികളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. നീതിന്യായ സംവിധാനങ്ങളുടെ സ്വതന്ത്രമായ നിലനിൽപ്പ് കാലത്തിന്റെ ആവശ്യമാണെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു.
It can create unmanageable problems that can be potentially very dangerous for our democracy. Adjudication has to take place with judiciary. Executive function is performed by the executive. Because you elect the political executive through elections, they are accountable to you. They have to perform. But if executive function is done by, let's say, legislature or judiciary, that will be antithetical to the essence and spirit of doctrine of separation of powers.
2 ദിവസത്തെ കേരള സന്ദർശനത്തിന് ശേഷം ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ ഡൽഹിക്ക് മടങ്ങി. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുടെ നേതൃത്വത്തിൽ കൊച്ചിയിൽ അദ്ദേഹത്തിന് യാത്രയയപ്പ് നൽകി. ഓപ്പറേഷൻ സിന്ദൂരിന്റെ വിജയം ഇന്ത്യയുടെ തദ്ദേശീയ പ്രതിരോധ ഉൽപ്പന്നങ്ങൾക്കുള്ള ആഗോള ആവശ്യം വർദ്ധിപ്പിച്ചതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ നടന്ന കൺട്രോളേഴ്സ് കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിദേശ രാജ്യങ്ങളിൽ നിന്ന് മുൻപ് ഇറക്കുമതി ചെയ്തിരുന്ന മിക്ക പ്രതിരോധ ഉപകരണങ്ങളും ഇപ്പോൾ രാജ്യത്ത് തന്നെ നിർമ്മിക്കുന്നുണ്ടെന്ന് രാജ്യരക്ഷാമന്ത്രി പറഞ്ഞു. രാജ്യത്ത് ജനസംഖ്യാ കണക്കെടുപ്പിന് മുന്നോടിയായി വ്യക്തിഗത വിവരങ്ങൾ സമർപ്പിക്കുന്നതിന് പ്രത്യേക വെബ് പോർട്ടൽ നിലവിൽ വരുന്നു. 2027-ൽ നടക്കുന്ന സെൻസസിന്റെ 2 ഘട്ടങ്ങളിലും ഈ പോർട്ടൽ ലഭ്യമാകും. രാജ്യത്ത് ആദ്യമായി നടക്കുന്ന ഡിജിറ്റൽ സെൻസസ് ആയിരിക്കും ഇതെന്ന് രജിസ്ട്രാർ ജനറൽ ആന്റ് സെൻസസ് കമ്മീഷണർ ഓഫ് ഇന്ത്യ സമൂഹ മാധ്യമ പോസ്റ്റിൽ അറിയിച്ചു. ഇംഗ്ലീഷിലും ഹിന്ദിയിലും മറ്റ് പ്രാദേശിക ഭാഷകളിലും ലഭിക്കുന്ന മൊബൈൽ ആപ്പിലൂടെയായിരിക്കും വിവരങ്ങൾ ശേഖരിക്കുന്നത്. വികസനം, പൊതുജനക്ഷേമം, പരിസ്ഥിതി സംരക്ഷണം എന്നിവ മുൻനിർത്തി ഖനന മേഖലയിൽ നിരവധി സുപ്രധാന പരിഷ്കാരങ്ങൾ കേന്ദ്ര സർക്കാർ നടപ്പാക്കിയതായി കൽക്കരി ഖനിമന്ത്രി ജി കിഷൻ റെഡ്ഡി. ജയ്പൂരിൽ 7-സ്റ്റാർ 5-സ്റ്റാർ പദവി നേടിയ ഖനികളുടെ അനുമോദന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഖനികൾക്ക് ചുറ്റും താമസിക്കുന്ന ജനങ്ങളുടെയും ഖനികളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെയും താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും സർക്കാരിന്റെ നയങ്ങൾ ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് ശ്രീ റെഡ്ഡി പറഞ്ഞു. എല്ലാവർക്കും താങ്ങാനാവുന്ന ചെലവിൽ മികച്ച ആരോഗ്യ സംരക്ഷണം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് രാജ്യം അടുക്കുകയാണെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP Nadda. ഒരു ദേശീയ ദിനപത്രത്തിലെ ലേഖനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. 177,000-ത്തിലധികം ആയുഷ്മാൻ ആരോഗ്യ മന്ത്രികളും ഇ സഞ്ജീവനി ടെലിമാനസ് പ്ലാറ്റ്ഫോമുകളും എല്ലാ വിഭാഗങ്ങൾക്കും ആരോഗ്യ സംരക്ഷണം ലഭ്യമാക്കുകയാണ്. ഇന്ദ്രധനുഷ് ദൌത്യത്തിലൂടെ രാജ്യത്തെ 5.46 കോടി കുട്ടികൾക്കും 1.32 കോടി ഗർഭിണികൾക്കും പ്രതിരോധ കുത്തിവയ്പ് നൽകാൻ സാധിച്ചതായും ശ്രീ JP Nadda അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
കേരളത്തിൽ നിപ്പ വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലത്തിൽ നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും വിദഗ്ധ സംഘം എത്തും. വവ്വാലുകളുള്ള പ്രദേശങ്ങൾ സന്ദർശിച്ച് അവയിൽ നിന്നും സാമ്പിൾ ശേഖരിക്കുന്നതിനാണ് സംഘമെത്തുന്നത്. അതേസമയം പാലക്കാട് ജില്ലയിൽ നിലവിൽ ഒരാൾ മാത്രമാണ് നിപ സ്ഥിരീകരിച്ച് ചികിത്സയിലുള്ളതെന്നും സമ്പർക്ക പട്ടികയിലെ 9 പേരുടെ സാമ്പിൾ പരിശോധനാ ഫലം നെഗറ്റീവാണെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. രാജ്യത്തിന്റെ ജൈവ സമ്പദ് വ്യവസ്ഥ 2030 300 ബില്യണിലെത്തിക്കുകയാണ് ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ്. ബയോടെക്നോളജി രംഗത്ത് മികച്ച മുന്നേറ്റമാണ് കഴിഞ്ഞ പതിറ്റാണ്ട് രേഖപ്പെടുത്തിയതെന്ന് അദ്ദേഹം പറഞ്ഞു. 50 സ്റ്റാർട്ടപ്പുകളിൽ നിന്ന് ഏകദേശം 11,000 എത്തി നിൽക്കുകയാണ്. അടുത്തിടെ അവതരിപ്പിച്ച ബയോ E3 നയത്തെക്കുറിച്ചും ശ്രീ ജിതേന്ദ്രസിംഗ് ഊന്നിപ്പറഞ്ഞു. ഭാവിയിലെ വ്യവസായ വിപ്ലവം ബയോ എക്കോണമി അധിഷ്ഠിതമായിരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. രാജ്യത്തെ ചോളം കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് ബഹുമുഖ പങ്കാളിത്ത സമീപനം ആവശ്യമാണെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഈ ലക്ഷ്യം കൈവരിക്കുന്നതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും ശാസ്ത്രജ്ഞരും കർഷകരും കാർഷിക സർവകലാശാലകളും യോജിച്ച് പ്രവർത്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു രാജ്യം ഒരു കൃഷി ഒരു ടീം എന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ ഫിക്കിയുടെ 11th ഇന്ത്യ മെയ്സ് ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യവേ പറഞ്ഞു.
चाहता हूं वन एग्रीकल्चर वन नेशन वन एग्रीकल्चर एंड वन टीम, इन सब की मिला के एक टीम बननी चाहिए जो एक दिशा में चले, तब हम तेजी से आगे बढ़ेंगे. और इसलिए फिक्की की अनुशंसाएं मेरे पास आएंगी तो मैं उनको गंभीरता से लूंगा, लेकिन विन विन सिचुएशन रहनी चाहिए, किसान को भी फायदा और उद्योग को भी फायदा.
കഴിഞ്ഞ 11 വർഷങ്ങളിൽ 33,000 km പുതിയ റെയിൽപാതയാണ് രാജ്യത്ത് നിലവിൽ വന്നതെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ബീഹാറിലെ കർപൂരി ഗ്രാം റെയിൽവേ സ്റ്റേഷനിലെ പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. അതിവേഗ ട്രെയിനുകൾ, സാങ്കേതിക വിദ്യ തുടങ്ങിയവയിലൂടെ റെയിൽവേയിൽ വൻ മാറ്റമാണ് നടക്കുന്നതെന്നും ശ്രീ അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. ബീഹാറിൽ വോട്ടർ പട്ടിക പരിഷ്കരിക്കാനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനത്തിനെതിരായ ഹർജികൾ സുപ്രീംകോടതി വ്യാഴാഴ്ച പരിഗണിക്കും. വോട്ടർ പട്ടികയുടെ അവലോകന രീതിയും സമയവും സംബന്ധിച്ച് കമ്മീഷന്റെ നീക്കത്തെ ചോദ്യം ചെയ്തുള്ളതാണ് ഹർജികൾ. അതേസമയം ബീഹാറിൽ വോട്ടർ പട്ടിക പരിഷ്കരണം വോട്ടർമാരുടെ പൂർണ്ണ സഹകരണത്തോടെ സുഗമമായി നടത്തിവരികയാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ആകാശവാണിയിലെ ആദ്യകാല കലാകാരിയും പ്രമുഖ ഗായികയും ചലച്ചിത്ര നടിയുമായിരുന്ന CS രാധാദേവി അന്തരിച്ചു. 94 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് രാത്രി തിരുവനന്തപുരം പുത്തൻകോട്ട ശ്മശാനത്തിൽ നടക്കും. പത്തനംതിട്ട കോന്നി പയ്യനാമണ്ണിൽ ക്വാറി പ്രവർത്തിച്ചുകൊണ്ടിരിക്കെ മണ്ണുമാന്തി യന്ത്രത്തിനു മുകളിലേക്ക് പാറയും മണ്ണും ഇടിഞ്ഞു വീണ് ഒരാൾ മരിച്ചു. ഒഡീഷ സ്വദേശികളായ രണ്ട് തൊഴിലാളികളാണ് അപകടത്തിൽപ്പെട്ടത്. മരിച്ചയാളുടെ മൃതദേഹം പുറത്തെടുത്തു. കുടുങ്ങിക്കിടക്കുന്ന മറ്റൊരാൾക്കായി രക്ഷാപ്രവർത്തനം നടന്നുവരികയാണ്. ഇറാഖിലെ ഒരു ഗുഹയിൽ തിരച്ചിൽ നടത്തുന്നതിനിടെ മീഥെയ്ൻ വാതകം ശ്വസിച്ചതിനെ തുടർന്ന് 12 തുർക്കിയെ സൈനികർ കൊല്ലപ്പെട്ടു. 2022 മെയ് മാസത്തിൽ തീവ്രവാദികൾക്കെതിരെ നടന്ന സൈനിക ഓപ്പറേഷനിൽ വെടിവയ്പിൽ കൊല്ലപ്പെട്ട ഒരു സൈനികന്റെ മൃതദേഹം തിരയുകയായിരുന്നു സൈനികർ. തായ്വാനിലെ പ്രധാന ദ്വീപിൽ ഇന്ന് പുലർച്ചെയോടെ വീശിയടിച്ച ഡാനാസ് ചുഴലിക്കാറ്റിൽ 2 പേർ മരിച്ചു. 500-ലധികം പേർക്ക് പരിക്കേറ്റു. നിരവധി കെട്ടിടങ്ങൾ ഭാഗികമായി തകർന്നു. ഗതാഗതത്തെയും ബാധിച്ചു. തായ്വാനിലെ 144 വിമാന സർവീസുകൾ ഇന്ന് റദ്ദാക്കി. കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്നു മുതൽ ഈ മാസം 11 വരെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മധ്യപ്രദേശിലെ ശക്തമായ മഴ ജനജീവിതത്തെ ബാധിച്ചു. ജബൽപൂർ, മാണ്ഡ്യ ഉൾപ്പെടെയുള്ള ജില്ലകളിലാണ് മഴക്കെടുതികൾ രൂക്ഷം. അമർനാഥ് യാത്രയുടെ 5th ദിവസമായ ഇന്ന് തീർത്ഥാടനം സുഗമമായി പുരോഗമിക്കുന്നു. കശ്മീരിലെ അനന്ത്നാഗ്, ഗന്ദേർബാൽ ജില്ലകളിലെ 2 റൂട്ടുകളിൽ കൂടിയാണ് തീർത്ഥാടകർ യാത്ര തുടരുന്നത്. ഇന്നലെ വരെ 70,000 തീർത്ഥാടകരാണ് 12,756 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തിൽ ദർശനം നടത്തിയത്. രാജ്യത്തെ ഓഹരി വിപണികൾ നേരിയ നേട്ടത്തോടെ വ്യാപാരം അവസാനിപ്പിച്ചു. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 10 പോയിന്റ് ഉയർന്ന് 83,442 ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 0.30 പോയിന്റ് ഉയർന്ന് 25,461 വ്യാപാരം അവസാനിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്രസീലിൽ നടക്കുന്ന 17th ബ്രിക്സ് ഉച്ചകോടിയുടെ 2nd ദിവസമായ ഇന്ന് പരിസ്ഥിതി പ്രവർത്തനങ്ങളോടുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതയും രാജ്യം സ്വീകരിച്ച നടപടികളും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശദമാക്കും. നീതിന്യായ വ്യവസ്ഥയിൽ ജനങ്ങൾ അർപ്പിക്കുന്ന വിശ്വാസവും ആദരവും കാത്തുസൂക്ഷിക്കേണ്ടത് അനിവാര്യമെന്ന് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ. രാജ്യത്ത് ജനസംഖ്യാ കണക്കെടുപ്പിന് മുന്നോടിയായി വ്യക്തിഗത വിവരങ്ങൾ സമർപ്പിക്കുന്നതിന് പ്രത്യേക വെബ് പോർട്ടൽ സജ്ജമാക്കും. എല്ലാവർക്കും താങ്ങാനാവുന്ന ചെലവിൽ മികച്ച ആരോഗ്യ സംരക്ഷണം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ അടുക്കുകയാണെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP Nadda. രാജ്യത്തിന്റെ ജൈവ സമ്പദ് വ്യവസ്ഥ 2030 ബില്യണിലെത്തിക്കുകയാണ് ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്.